പകൽക്കാലം നമ്മുടെ ചിന്തയ്ക്കായി ഒരു ദൈവവചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. കർത്താവിന് സ്തോത്രം. പഴയ നിയമത്തിൽ മൈനർ പ്രോഫറ്റ്സ്, ചെറിയ പ്രവാചകന്മാരെന്ന് പറയുന്നതിൽ ഒരു വ്യക്തിയാണ് യോന. യോനയുടെ പുസ്തകത്തിൽ നിന്നും ചില കാര്യങ്ങൾ നിങ്ങളുടെ ചിന്തയ്ക്കായും പഠനത്തിനുമായിട്ട് ചൂണ്ടിക്കാണിക്കുവാൻ എനിക്ക് സന്തോഷമുണ്ട്. യോനയുടെ പുസ്തകം ഒരിരുപ്പിൽ നിന്ന് വായിച്ചു കഴിഞ്ഞാൽ 20 മിനിറ്റ് കൊണ്ട് വായിച്ചു തീർക്കാൻ കഴിയും. ഇറ്റ്സ് എ സ്മോൾ ബുക്ക്, ബട്ട് ദേർസ് എ ബിഗ് മെസ്സേജ്. ഈ യോനയുടെ പുസ്തകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് എ ബിഗ് സ്റ്റോം, ഒരു വലിയ കൊടുങ്കാറ്റ് കാണാനായിട്ട് കഴിയും. ഒരു വലിയ മീനെ കാണുവാൻ കഴിയും. ഒരു കൊച്ചു പുഴുവിനെ കാണാൻ കഴിയും. ഒരു കൊച്ചാവണക്കിനെ കാണാൻ കഴിയും. ഒരു വലിയ കൊടുങ്കാറ്റ് കാണാൻ കഴിയും. ഒരു ചൂടുകാറ്റ് കാണുവാൻ കഴിയും. ഇതെല്ലാം ദൈവം യോനയുടെ ജീവിതത്തെ രൂപാന്തരം വരുത്തുന്നതിന് വേണ്ടി ഉപയോഗിച്ചതായ മാർഗങ്ങളാണെന്ന് നമുക്ക് കാണുവാൻ കഴിയും. നാം ജീവിതയാത്രയിൽ മുമ്പോട്ട് പോകുമ്പോൾ വിവിധങ്ങളായ രീതിയിൽ നാം ദൈവത്തിൻ്റെ ദൈവം നമുക്ക് തരുന്നതായ വഴികളിൽ, ഗൈഡൻസിൽ നിന്ന് വ്യത്യസ്തമായ ഡയറക്ഷനിൽ പോകുവാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം എങ്ങനെ നമ്മെ തിരിച്ചുവിടുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി കാണുന്നതായ ഒരു പുസ്തകമാണിത്. നമ്മുടെയൊക്കെയും ജീവിതത്തിൽ യോനയുടെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് നാം എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. ദൈവത്തിൻ്റെ പ്രവാചകനായിരുന്നു യോന. ദൈവത്തിൽ നിന്ന് മെസ്സേജ് റിസീവ് ചെയ്ത് ലോകത്തിന് കൊടുക്കുവാൻ വേണ്ടി ദൈവം നിയോഗിച്ചതായ വ്യക്തിയായിരുന്നു യോന. എന്നാൽ യോന ദൈവം അവനോട് പറഞ്ഞതായ കാര്യം അവൻ ഇഷ്ടപ്പെടാതിരുന്നതുകൊണ്ട്, അല്ലെങ്കിൽ അവൻ ആ മെസ്സേജ് അത്ര നന്നായിട്ട് തോന്നാഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവം അത്ര ഇഷ്ടപ്പെടാഞ്ഞതുകൊണ്ട് യോന കപ്പൽ കയറി തർശീശിലേക്ക് പോയി എന്ന് കാണുവാൻ വെക്കൊണ്ടും കഴിയും. ഒന്നാമത്തെ അധ്യായം നാം ശ്രദ്ധിക്കുന്നെങ്കിൽ, അതിനൊരു ടൈറ്റിൽ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ്, യോന റണ്ണിങ് എവേ ഫ്രം ഗോഡ്. ദൈവത്തെ വിട്ട് ഓടിപ്പോകുന്നതായ യോനയെ കാണുവാൻ കഴിയും. എൻ്റെ മൂന്നാം വാക്യം, യോനയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീശിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ടു. യാഫോവിലേക്ക് ചെന്ന് തർശീശിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് കൂലി കൊടുത്ത് യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവരോടുകൂടെ തർശീശിലേക്ക് പോയിക്കളുവാൻ അവൻ അതിൽ കയറി. അതിൻ്റെ 10-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് അവൻ യഹോവയുടെ സന്നിധിയിൽ ഓടിപ്പോകുന്നുവെന്ന് അവർ അറിഞ്ഞു. യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോകുന്നതായ ഒരു ദൈവദാസ്, ഒരു ദൈവ പൈതൽ. എ മാൻ ഹൂ ഇസ് റണ്ണിങ് എവേ ഫ്രം ഗോഡ്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അധ്യായങ്ങളുണ്ട് ഇല്ലേ? നാം ദൈവം നമ്മെ ഒരു ഡയറക്ഷനിൽ അയക്കുമ്പോൾ ആ വഴിയിൽ പോകുവാൻ മനസ്സില്ലാതെ അതിൽ നിന്ന് വ്യത്യസ്തമായ ഡയറക്ഷനിൽ പോകുവാൻ്റെ കോണം ബന്ധപ്പെട്ട് പോകുന്നതായ അവസ്ഥ. എന്നാൽ അവർ ഗോഡ് ഈസ് എ ഗോഡ് ഹൂ ഇസ് എ ഗിവ്സ് എ സെക്കൻഡ് ഓപ്പർച്യൂണിറ്റീസ്. രണ്ടാമത് വീണ്ടും സന്ദർഭങ്ങൾ തരുന്നവനായ കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. നാം കർത്താവിനെ വിട്ട് ഓടിപ്പോകുമ്പോൾ പിന്നെയും കർത്താവ് സ്നേഹത്തോടുകൂടി നമ്മെ പിടിക്കുകയും വഴി കാണിക്കുകയും ഇതിലെ പോയിക്കൊള്ളുക എന്ന് വീണ്ടും പറയുകയും ചെയ്യുന്നു. പലപ്പോഴും നാം അവിശ്വസ്തരായി തീരുമ്പോഴും അവൻ്റെ വിശ്വസ്തത വലുതായി തന്നെ തുടരുന്നു. വെൻ വി ആർ അൺഫെയ്ത്ത്ഫുൾ, ഗോഡ് ഈസ് സ്റ്റിൽ ഫെയ്ത്ത്ഫുൾ. അവൻ്റെ വാക്കുകളെ പാലിക്കുക തന്നെ ചെയ്യുന്നു. അവൻ്റെ വാഗ്ദത്തങ്ങളെല്ലാം ഉവ് ഉവ എന്ന് തന്നെയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. യോന അണ്ടർ എസ്റ്റിമേറ്റഡ് ഗോഡ്. ദൈവത്തെ അത്ര കാര്യമായിട്ടെടുക്കാതെ ദൈവസന്നിധിയിൽ ഓടിക്കളയാമെന്ന് വിചാരിച്ചു. എന്നാൽ യോൻ ഗോഡ് ഡിസ്പ്രൂവ് ദാറ്റ്. ആ ദൈവം അവനോട് കാണിച്ചു കൊടുത്തു, അങ്ങനെയല്ല, ഇറ്റ്സ് നോട്ട് പോസിബിൾ. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് ഓടും? ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും സകലവും നീ അറിയുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകും. രാവിലെ എഴുന്നേറ്റ് നാം ഇരുന്നു കൊണ്ട് ഇന്ന് എന്തെല്ലാം ചെയ്യണമെന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ നിലവുകളെ അവൻ അറിയും. നാം ആലോചിച്ച് ചിന്തിച്ച് തീരുമാനിച്ച കാര്യങ്ങൾ നടപ്പാക്കാനായിട്ട് എഴുന്നേൽക്കുമ്പോൾ അവൻ അത് അറിയുന്നു. ഇതിന്റെ എന്റെ നിരൂപണങ്ങളും ദൂരത്തു നിന്ന് അവൻ അറിയുന്നു. ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ വഴികളെയെല്ലാം ശ്രദ്ധിച്ചു നോക്കുന്നവനായ കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. നാം പോകുന്ന വഴികളിലെല്ലാം നാം തെറ്റായ വഴികൾ പോകുമ്പോഴും പിന്നെയും നമ്മെ കാക്കുന്നവനായ കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. ജോൻ അണ്ടർഎസ്റ്റിമേറ്റഡ് ഗോഡ്. അവൻ വിചാരിച്ചു ദൈവസന്നിൽ നിന്ന് ഓടിക്കളയാമെന്ന്, എന്നാൽ അത് സാധിച്ചില്ല. ദൈവത്തിന്റെ കരം അവനെ തുടർന്ന് പിടിച്ചു. രണ്ടാം അധ്യായത്തിൽ വരുമ്പോൾ നാം കാണുന്നത് എ മാൻ ഹു ഈസ് റണ്ണിങ് ടുവേർഡ്സ് ഗോഡ്. അതിന്റെ ഒന്നാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ നാം കാണുന്നു, യോനെ വിഴുങ്ങേണ്ടതിന് യഹോവ ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു. അങ്ങനെ യോന മൂന്ന് രാവും മൂന്ന് പകലും മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നു. അനുകൂലമായ പരിസ്ഥിതിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതിന് പകരം സുഖമായി ഉറങ്ങിയതായ യോനയെ ദൈവം യോനയുടെ മത്സ്യത്തിന്റെ വയറ്റിൽ മൂന്ന് ദിവസം കിടന്ന് അവിടെ വെച്ച് അവൻ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണാം. രണ്ടാം അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ കാണാം, അയ്യം വിളിക്കുന്നതായ യോന, ദൈവത്തിങ്കിലേക്ക് തന്നെ അടുപ്പിക്കേണ്ടതിന് വേണ്ടി കരയുകയും നിലവിളിക്കുകയും ചെയ്യുന്നതായ യോനയെ കാണുവാനൊക്കെ കൊണ്ടും കഴിയുന്നു. When you are in the most favorable circumstances, if you fail to pray, God can put you in the most uncomfortable condition and there you will start praying to God. എന്നെ അനുകൂല പരിതസ്ഥിതികളിൽ നീ കർത്താവിനോട് പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ, കർത്താവിന്റെ ശബ്ദം കേൾക്കാതിരിക്കുമ്പോൾ, കർത്താവിനെ അനുസരിക്കാതിരിക്കുമ്പോൾ കർത്താവിന്റെ വലിയ ദയയിൽ നിന്നെ പ്രതികൂല പരിതസ്ഥിതികളിലാക്കി വെക്കും. ആ പ്രതികൂല പരിതസ്ഥിതികളിൽ നീ ദൈവത്തോട് വിളിച്ച് അപേക്ഷിക്കുന്നുവെങ്കിൽ അവൻ നിന്നെ പിന്നെയും രണ്ടാമതൊരു സന്ദർഭം തരുന്ന നല്ല കർത്താവാണ്. My Lord is a God who is a man of, who is a person who gives second opportunities. രണ്ടാം സന്ദർഭം ദൈവം തരുന്നവനാണ്. ആ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് മോശ പ്രാർത്ഥിച്ചു. എന്റെ ഏഴാം വാക്യം 2:7, എന്റെ പ്രാണൻ എന്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ യഹോവയെ ഓർത്തു, എന്റെ പ്രാർത്ഥന എന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്റെ അടുക്കൽ എത്തി. ഇന്ന് മുതൽക്കാലം നിങ്ങൾ എവിടെ കേൾക്കുന്നതായ ആരെങ്കിലും കർത്താവിനെ വിട്ടോടുന്നവരായുള്ള അവസ്ഥയിൽ, മാനസിക അവസ്ഥയിൽ ഇരിക്കുന്നുവെങ്കിൽ നിങ്ങളോട് ഇന്ന് മുതൽക്കാലം ദൈവത്തിന്റെ ആത്മാവിന് പറയാനുള്ളത്, ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് യുവർ ഗോഡ്. നിന്റെ ദൈവത്തെ നീ തീരെ ചെറിയവനായി കണക്കാക്കരുത്. അവൻ സർവശക്തനാണ്, അവൻ സർവജ്ഞാനിയാണ്, അവന് മറന്നിരിക്കുന്ന യാതൊരു സൃഷ്ടിയുമില്ല. അവന്റെ സന്നിധിയിൽ സകലവും നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. ഇഫ് യു ആർ റണ്ണിങ് അവേ ഫ്രം ഗോഡ് ദിസ് മോർണിംഗ്, ഗോഡ് ഈസ് നോട്ട് ടു ബി അണ്ടർ എസ്റ്റിമേറ്റഡ്. ദൈവത്തെ നീ ചെറുതായി കണക്കാക്കാൻ പാടില്ല. ബട്ട് വണ്ടർഫുൾ തിങ് ഈസ് ഹി ഈസ് വൺ ഹു ഗിവ്സ് യു സെക്കൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദ മോസ്റ്റ് ഫേവറബിൾ സർക്കംസ്റ്റാൻസസ്. ഇഫ് യു ആർ റണ്ണിങ് അവേ ഫ്രം ഗോഡ്, ഗോഡ് മേ പുട്ട് യു ഇൻ ടു അൺഫേവറബിൾ സർക്കംസ്റ്റാൻസസ്. അവിടെ നിന്നുകൊണ്ട് നീ ദൈവത്തെ അയ്യം വിളിച്ച് കരയുമ്പോൾ പിന്നെയും ദൈവം നിനക്ക് ഉത്തരം നൽകുന്നവനാണ്. യോന മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവനൊരു വെളിപ്പാട് കിട്ടി. എന്താണെന്നറിയാമോ? രക്ഷ യഹോവയെങ്കിൽ നിന്ന് വരും. സാൽവേഷൻ കംസ് ഫ്രം ഗോഡ്. നീ പ്രതികൂല പരിസ്ഥിതി കടന്നു പോകുന്നുവെങ്കിൽ ദൈവത്തോട് നിലവിളിക്കുക, അപേക്ഷിക്കുക, കരയുക. ആ സമയത്ത് ദൈവം നിനക്ക് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി തരും. യോനയുടെ പ്രവചനമായിട്ട് യോന പറയുന്ന കാര്യം എന്താണ്? രക്ഷ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. 2:2 അവസാന ഭാഗത്ത് വരുമ്പോൾ നാം കാണുന്നു, ഞാനോ സ്തോത്രയാഗത്തോട് നിന്നെ യാഗം അർപ്പിക്കും, നേർന്നിരിക്കുന്ന ഞാൻ കഴിക്കും, രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. സാൽവേഷൻ കംസ് ഫ്രം ഗോഡ്. നമ്മുടെ ഉദ്ധാരണം, നമ്മുടെ വിടുതൽ എല്ലാം കർത്താവിൽ നിന്ന് വരുന്നു എന്നുള്ളത് നമ്മുടെ പ്രതികൂല പരിസ്ഥിതിയിൽ നാം തിരിച്ചറിയേണ്ട വിഷയമാണ്. സാൽവേഷൻ കംസ് ഫ്രം ഗോഡ് ഓൺലി. നമ്മുടെ എഫേർട്ടിൽ തർശിശിലേക്ക് ഓടുന്നുവെങ്കിൽ അവിടെ നിന്ന് തിരിച്ച് നമ്മെ നിനവയുടെ കരയ്ക്ക് കൊണ്ടാക്കുവാന്റെ കോണം ദൈവത്തിനെ കഴിയും. യോനയെ കൊണ്ട് ദൈവം നിനവയ്ക്ക് രക്ഷ കൊടുക്കുവാന്റെ കോണം ആഗ്രഹിച്ച് അതിനുവേണ്ടി യോനയെ ഉപയോഗിച്ചുവെങ്കിൽ അതിന് മനസ്സില്ലാതെ യോന ഓടിപ്പോവുകയായിരുന്നു. ആ സമയത്ത് യോനയ്ക്ക് മനസ്സിലായി, രക്ഷ യോനയുടേതല്ല, രക്ഷ യഹോവയുടേതാണ്. ഞാനൊരു കേവല ഒരു ഉപകരണം മാത്രമാണ്. ഐ ആം ഓൺലി എ ചാനൽ. ഐ എം ഓൺലി എ ചാനൽ. ഞാനൊരു ഒരു പൈപ്പ് പോലെയാണ്, ഒരു പൈപ്പ് മാത്രം. ആ പൈപ്പിൽ കൂടുന്ന വെള്ളം, കൂടെ വരുന്നതായ വെള്ളം പൈപ്പിൻ്റെതല്ല, അത് വരുന്നതായ അതിൻ്റെ ഒരു ഉറവിടമുണ്ട്. ഐ എം ഓൺലി എ ചാനൽ ഓഫ് ബ്ലെസ്സിങ്. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു ഉപകരണമായി ദൈവം നിന്നെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അതിനുവേണ്ടി നിന്നെ സമർപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ നാം പലപ്പോഴും വൃത്തികെട്ട ചാനലുകളായി, വേണ്ടവണ്ണം ശുദ്ധിയില്ലാത്ത ചാനലുകളായി തീരുമ്പോൾ ദൈവം നമ്മെ ശുദ്ധീകരിക്കും. ഗോഡ് വാണ്ട്സ് അസ് ടു ബി ക്ലീൻ ചാനൽസ്, ചാനൽസ് ഓഫ് ബ്ലെസ്സിങ്. നാം കടന്നു പോകുന്ന എല്ലായിടത്തും ദൈവത്തിൻ്റെ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ചാനലുകളായി തീരുവാൻ്റെ കോണം ദൈവം ആഗ്രഹിക്കുന്നു. 3:1 വാക്യം വായിച്ചാട്ട്. God who gives a second time. രണ്ടാമത് സന്ദർഭം കൊടുക്കുന്നവനായ കർത്താവ് യോനയുടെ അടുത്തേക്ക് കടന്നു വരുന്നതായിട്ട് കാണുവാൻ്റെ കൊണ്ണും കഴിയും. യോനയുടെ അരുളപ്പാട് രണ്ടാം പ്രാവശ്യം ഉണ്ടായിരുന്നാൽ നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവിലേക്ക് ചെന്ന് ഞാൻ എന്നോട് അരളി ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്കാം. യോന അവിടെ ഇറങ്ങിച്ചെന്ന് നിന്നപ്പോൾ തന്നെ ഒരു അത്ഭുത വസ്തുവായി തീർന്നു. കാരണം ഈ മഹാമത്സ്യത്തിൻ്റെ വയറ്റിലെ ഗ്യാസ്ട്രിക് ജ്യൂസ് എല്ലാം ഇയാളുടെ തൊലിയിലെല്ലാം അങ്ങോട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പഞ്ചവർണ്ണ കിളിയുടെ കൂട്ടായി, കുറച്ച് വെളുപ്പും കുറച്ച് മഞ്ഞയും കുറച്ച് ബ്ലൂവും ഒക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് അവിടെ പ്രത്യക്ഷപ്പെട്ടത്. അത് കഴിഞ്ഞപ്പോൾ ആളുകൾക്കൊരു കാഴ്ച വസ്തുവായിട്ട് ഇവൻ തീർന്നു. അവൻ പറഞ്ഞു, ദൈവം നിങ്ങളെ സന്ദർശിക്കാൻ പോവുകയാണ്, ആയതുകൊണ്ട് നിങ്ങൾ അനുദവിക്കുക എന്നുള്ളതായ ആ കാര്യം പറഞ്ഞു. ദൈവത്തോട് കൂടെ നടക്കുന്നതായവൻ. 3:1 ഒരു ടൈറ്റിൽ കൊടുക്കുകയാണെങ്കിൽ ജോനാ ഹു ഈസ് റണ്ണിങ് വിത്ത് ഗോഡ്. ജോനാ ഹു ഈസ് റണ്ണിങ് അലോങ് വിത്ത് ഗോഡ്, വാക്കിംഗ് വിത്ത് ഗോഡ്. ഹിസ് ലൈഫ് ഇറ്റ്സെൽഫ് ഈസ് എൻ എക്സാമ്പിൾ. ജീവിതത്തിൽ നാം ദൈവത്തോട് കൂടെ നടക്കുന്ന അവസ്ഥ, ദൈവം പറയുന്നിടത്ത് മാത്രമായിരിക്കുന്ന അവസ്ഥ, കഷ്ടതയായാലും ദുഃഖമായിരുന്നാലും പ്രയാസമായിരുന്നാലും മറ്റൊന്നിനെല്ലാം ആകർഷിക്കപ്പെടാതെ അതിൽ തന്നെ ഇൻ ദ സെന്റർ ഓഫ് ഗോഡ്സ് വിൽ, ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ നടുവിൽ ആയിരിക്കുക. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പിതാവ് പാസ്റ്റർ പി എം ഫിലിപ്പ് പറയുന്നതായ ഒരു വാചകമുണ്ട്, ഗോഡ് കീപ് മീ അറ്റ് ദ സെന്റർ ഓഫ് ദൈ വിൽ. നിന്റെ ഹിതത്തിൻ്റെ നടുവിൽ എന്നെ ആക്കി വയ്ക്കണം. അവിടെ ഒന്ന് വ്യതിചലിക്കുവാൻ്റെ കോണും കർത്താവേ എനിക്ക് ഇടയാകരുതേ. ദൈവത്തിന് സ്തോത്രം. യോന ഇവിടെ 3:1 ദൈവത്തോട് കൂടെ ദൈവത്തിൻ്റെ കരം പിടിച്ച് നടന്നതായ അധ്യായമാണ്. ഈ 3:1 ദൈവത്തോട് കൂടെ നടക്കുന്ന അനുഭവമുള്ളവരാണ് ഇവിടെയുള്ള എല്ലാ വിശ്വാസികളും ഞാൻ പ്രതീക്ഷിക്കട്ടെ. നോട്ട് റണ്ണിങ് എവേ ഫ്രം ഗോഡ്, നോട്ട് ഇൻ എ കണ്ടീഷൻ വെയർ യു ഹാവ് ടു സ്റ്റിൽ റൺ ടുവേർഡ്സ് ഗോഡ്. ആ അവസ്ഥയ്ക്കുപരിയായി ദൈവത്തോട് കൂടെ ദൈവത്തിൻ്റെ ഹിതപ്രകാരം, എൻ്റെ ദൈവമേ നിന്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറ്റണമേ, എൻ്റെ ഇഷ്ടം എൻ്റെ ഹൃദയ ജീവിതത്തിൽ നിവർത്തിക്കണമേ ഓ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതം ആരാഞ്ഞുകൊണ്ട് ഓരോ ദിവസവും കർത്താവിനോട് കൂടെ നടക്കുന്ന അനുഭവമുള്ളവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. റണ്ണിങ് അലോങ് വിത്ത് ഗോഡ്. 4:1 വരുമ്പോൾ, ഐ വിഷ് സംടൈംസ് ഇറ്റ് വാസ് ബെറ്റർ ഇഫ് ദ ചാപ്റ്റർ വാസ് യോനാസ് ബുക്ക് വാസ് ഫിനിഷ്ഡ് വിത്ത് ചാപ്റ്റർ 3. ദാറ്റ്സ് എ ഗ്രേറ്റ് റിവൈവൽ. ഒരു വലിയ റിവൈവൽ നടന്നു, ജനമെല്ലാം അനുദപിച്ചു, കന്നുകാലികൾ അനുദപിച്ചു, വലിയ റെട്ടിലും വെണ്ണീറിലും എല്ലാം ഇരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദർ ഈസ് എ ഫോർത്ത് ചാപ്റ്റർ ഇൻ ദ ലൈഫ് ഓഫ് ജോന. യോനയ്ക്ക് ദൈവത്തിന് ഇത് അത്ര പിടിച്ചില്ല. നീ എനിക്കറിയായിരുന്നു, നീ പോരുമ്പോഴേ എനിക്കറിയായിരുന്നു, നീ ഇവരനുദവിക്കുമ്പോൾ നീ അനുദവിക്കും, അത് കഴിഞ്ഞ് ഇവരെ ശിക്ഷിക്കാനൊന്നും പോകുന്നില്ല, അശൂറിനെ ശിക്ഷിക്കേണ്ടതാണ്, അവർക്ക് അവരെ കൊല്ലേണ്ടതാണ് എന്നുള്ളതായിരുന്നു യോനായുടെ സ്വന്തം അഭിപ്രായം. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ പറഞ്ഞത്, എനിക്കിത് പറ്റത്തില്ല, എന്നെ കൊണ്ടിത് കഴിയുകയില്ല എന്ന്. പലപ്പോഴും നമ്മുടെ ഹിതവും ദൈവത്തിൻ്റെ ഹിതവുമായിട്ട് കോയിൻസൈഡ് ചെയ്യാൻ അല്പം പ്രയാസം വരുമ്പോൾ നമ്മളതെല്ലാം ഇട്ടേച്ച് അങ്ങ് പൊക്കളയാമെന്ന് വിചാരിക്കാറുണ്ട്. എന്നാൽ യോനയെ സംബന്ധിച്ചിടത്തോളം അവൻ ആ ചാപ്റ്ററിൽ തന്നെ അങ്ങ് നിന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. 4:1 വരുമ്പോൾ ഈസ് റണ്ണിങ് എഹെഡ് ഓഫ് ഗോഡ്. ദൈവം പറഞ്ഞത് കഴിഞ്ഞിട്ട് ഒരു ചെപ്പൂടെ മുമ്പോട്ട് എടുത്തിയാൽ അവിടെ തന്നെ നിനവെ പട്ടണത്തിനുള്ളിൽ തന്നെ ഇരിക്കേണ്ടതായ യോന പട്ടണത്തിന് വെളിയിൽ വന്നു. പട്ടണത്തിന് വെളിയിൽ വന്ന് ദൈവത്തോട് ദേഷ്യപ്പെട്ട് കോപിച്ച് ഇരിക്കുന്നതായിട്ടൊക്കെ കാണുന്നു. യോന ഈസ് ആംഗ്രി വിത്ത് ഗോഡ്. കാരണം ഞാൻ പറഞ്ഞതുപോലെ നടന്നില്ല. നിങ്ങളെല്ലാം ദൈവം കൊല്ലുമെന്ന് പറഞ്ഞതാണ്, അതുപോലെ നടന്നില്ല. യോനായിക്ക് തൻ്റെ പ്രസ്റ്റീജാണ് വലിയ വിഷയം. 120,000 ആളുകളുടെ ഫെയ്ത്തിനേക്കാൾ ഉപരിയായ യോനായിക്ക് താൻ പറഞ്ഞതുപോലെ നടന്നില്ല, അല്ലെങ്കിൽ അശൂരിനെ കൊല്ലാൻ അവർ യോഗ്യരാണ് എന്നുള്ളതായ യോനയുടെ വിധി, യോനയുടെ വിധി ദൈവം മുമ്പാകെ ശുഭപ്പെട്ടില്ല, അല്ലെങ്കിൽ അത് നടന്നില്ല എന്നുള്ളത് കൊണ്ട് കോപിക്കുന്നതായ യോനയെ കാണുവാൻ കൊണ്ടും കഴിയും. ബട്ട് ഗോഡ് ഗിവ്സ് ഹിം അനദർ ഓപ്പർച്യൂണിറ്റി. 4-ാമത്തെ ആയത്ത് വരുമ്പോൾ, ഓൾഡോ ഹി ഹാസ് റൺ അഹെഡ് ഓഫ് ഗോഡ്, ദൈവഹിതത്തിന്റെ മുന്നിൽ ചാടി ഓടിയെങ്കിലും അവിടെ നിന്നുകൊണ്ട് നീ എന്ത് സംഭവിക്കും? ദൈവത്തോടൊരു അൾട്ടിമാറ്റം കൊടുത്തു, നീ ഇങ്ങനെ ചെയ്തല്ലോ, അത് പാടില്ല, ബെറ്റർ ബി കെയർഫുൾ, ഐ എം ഔട്ട് ഓഫ് നിനവ, നീ അങ്ങനെ ചെയ്തോണ്ട് ചെയ്യത്തില്ല എന്നുകൊണ്ട് ദൈവത്തോടൊരു ചെറിയ വാണിംഗ് കൊടുത്തുകൊണ്ട് യോന അവിടെ ഇരിക്കുക. ആ സമയത്ത് യോനയ്ക്കിത് അത്യന്തം അനിഷ്ടമായി. 4-ാം അധ്യായം 1-ാം വാക്യം, യോനയ്ക്കിത് അത്യന്തം അനിഷ്ടമായി, അവന് കോപം വന്നു, അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവയെ, ഞാൻ എൻ്റെ ദേശത്തായിരുന്നപ്പോൾ പറഞ്ഞ വാക്ക് ഇത് തന്നെയല്ലയോ, അതുകൊണ്ടായിരുന്നു ഞാൻ തർശിശിലേക്ക് ബന്ധപ്പെട്ട് ഓടിപ്പോയത്. നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയുമുള്ള ദൈവമായി അനർത്ഥത്തെക്കുറിച്ച് അനുദിപ്പിക്കുന്നവനെന്ന് ഞാൻ അറിഞ്ഞു. ആകയാൽ യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്ന എനിക്ക് നന്ന്. അപ്പോൾ ദൈവം വീണ്ടും സന്ദർശിക്കുന്നു, സംസാരിക്കും. നീ കോപിക്കുന്നത് വിഹിതമോ എന്ന് യഹോവ ചോദിച്ചു. അനന്തരം യോനാ നഗരം വിട്ട് നഗരത്തിൻ്റെ കിഴക്ക് വശത്തായിരുന്നു. അവിടെ ഒരു കുടിലുണ്ടാക്കി നഗരത്തിന് എന്ത് ഭവിക്കും എന്ന് കാണുവോളം അവൻ കീഴേ തണലിൽ പാർത്തു. ദൈവത്തിൻ്റെ ഒരു അൾട്ടിമാറ്റം കൊടുത്തപ്പോൾ ദൈവം അങ്ങ് മാറിക്കളയും, അല്ലെങ്കിൽ മനസ്സ് മാറും എന്നാണ് യോന വിചാരിച്ചത്. യോനെ അവൻ്റെ സങ്കടത്തിൽ വിടുവിപ്പാൻ കോണം അവൻ്റെ തലയ്ക്ക് തണലായിരിക്കേണ്ടതിന് ഹോവയായ ദൈവം ഒരു ആവണക്കിനെ കൽപ്പിച്ചുണ്ടാക്കി. പലപ്പോഴും നാം ദൈവത്തിൻ്റെ അതിൽ അല്പം അകന്നു വാഴുമ്പോൾ പിന്നെയും നിന്റെ സങ്കടത്തെ മാനിച്ച്, നിന്റെ ദുഃഖത്തെ മാനിച്ച് ഒരാവണക്കിനെ നിനക്ക് തലയിൽ തണലാക്കുവാൻ വെക്കോണം ദൈവം ദീർഘക്ഷമയുള്ളവനാണ്. ഈവൻ വെൻ യു ആർ നോട്ട് ഇൻ ദ ബെസ്റ്റ് ഓഫ് ഗോഡ്സ് വിൽ, ഹി അലൗസ് യു ടു ഹാവ് ഹിസ് പെർമിസീവ് സെക്കൻഡ് ബെസ്റ്റ്. നിന്റെ ജീവിതത്തിൽ നീ ദൈവത്തിൻ്റെ ഏറ്റവും നല്ല ഹിതം നീ ചൂസ് ചെയ്യാതിരിക്കുമ്പോൾ, അതിനെ വിട്ട് ഓടിപ്പോകുമ്പോൾ പിന്നെയും ദൈവം നിന്നോട് കരുണ കാണിക്കുന്നവനാണ്. He gives us some of the some second best ആയിട്ടുള്ള ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കും. എന്നാൽ അതുമൂലം ദൈവത്തോട് നീ റിക്കൺസൈൽ ചെയ്യുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഗോഡ് വാണ്ട്സ് യു ടു ബി റിക്കൺസൈൽഡ് ടു ഗോഡ് സോ ദാറ്റ് ഹി ക്യാൻ യൂസ് യു. ഒരു പ്രാവശ്യം അവൻ ദൈവത്തെ വിട്ട് ഓടിപ്പോയപ്പോൾ ദൈവം അവനെ സന്ദർശിച്ചു. 2-ാം അധ്യായത്തിൽ അവൻ ദൈവത്തോട് ശക്തിയായി കരഞ്ഞപ്പോൾ ഹി ബിക്കെയിം റിക്കൺസൈൽഡ് ടു ഗോഡ്. When Jonah reconciled ayapol 3-ാം അധ്യായത്തിൽ ദൈവം അവനെ ഉപയോഗിച്ചു. എന്നാൽ ഹി റാൻ അഹെഡ് ഓഫ് ഗോഡ് ആൻഡ് നിനവയ്ക്ക് വെളിയിൽ അവൻ കാത്തിരുന്നു. ആ സമയത്ത് പിന്നെയും ദൈവം ഒരു ദയ കൊണ്ട് അവൻ രാവണക്കിനെ കൽപ്പിച്ചാക്കി അവനെ അവിടെ ഇരുത്തി. ഇരുത്തിയതിനു ശേഷം ദൈവം അവനോട് സംസാരിച്ചു. എന്നാൽ യോനയ്ക്കത് ഹി കുഡ് നോട്ട് ബി റിക്കൺസൈൽഡ് ടു ഗോഡ്. അവൻ്റെ ഹൃദയത്തിൽ പരോക്കിലായുണ്ടായിരുന്ന ഇൻട്രസ്റ്റ് വളരെ ഡീപ്പ് സീറ്റഡ് ആയിരുന്നതുകൊണ്ട് അവന് ദൈവത്തോട് റിക്കൺസൈൽ ചെയ്യുവാൻ കഴിഞ്ഞില്ല. അത് കഴിഞ്ഞപ്പോൾ ദൈവം പുഴുവിനോട് കൽപ്പിച്ചു, എന്താണ്? ആവണക്കിനെ കുത്തിക്കളവാൻ. ആ പുഴുവിനോട് കൽപ്പിച്ചപ്പോൾ ആ പിറ്റേ ദിവസം എന്ത് ചെയ്തു? ആവണക്ക് ഉണങ്ങിപ്പോയി. ഞാൻ വിചാരിക്കുന്നു യോനയുടെ എന്നെ പോലെ കഷണ്ടിത്തലയായിരുന്നിരിക്കാൻ യോന എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് വെയിലുദിച്ച ഉടനെ യോനയ്ക്ക് വളരെ പ്രയാസമായിട്ട് തോന്നി. ഇവിടെ കാണുന്നത് എന്താണ്? ഹോവയായ ദൈവം രാവണക്ക് കൽപ്പിച്ചുണ്ടാക്കി, അവന് മീതെ വളർന്നു പൊങ്ങി. യോന ആവണക്ക് മൊത്തം അത്യന്തം സന്തോഷിച്ചു. പലപ്പോഴും നമ്മൾ ദുർബന്ധം പിടിക്കുമ്പോൾ ദൈവം ഒരു ആവണക്കൊക്കെ കൽപ്പിച്ചു തന്നാൽ അതിൽ സന്തോഷിച്ച് ഞാൻ പറഞ്ഞപോലെ ദൈവം കെയ്യുമെന്നാ തോന്നുന്നു, ഇവരെ ഒരാഴ്ചക്കുള്ളിൽ ഇവരെ ദൈവം തകർക്കുമെന്നാ തോന്നുന്നു. നമുക്ക് ആര് ചാവണക്കിന്റെ കീഴിൽ ഇങ്ങനെ സന്തോഷിച്ചിരുന്നപ്പോൾ ദൈവം എന്ത് ചെയ്തു? ഒരു പുഴുവിനെ അങ്ങോട്ട് വിട്ടു, പുഴു അതിനെ കുത്തിക്കളഞ്ഞു, അത് വാടിപ്പോയി. സൂര്യനുദിച്ചപ്പോൾ ദൈവം അത്യുഷ്ണമുള്ള ഒരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി. വേലിയോനയുടെ തലയിൽ കൊള്ളുകയാൽ അവൻ ക്ഷീണിച്ചു മരിച്ചാൽ കൊള്ളാമെന്ന് ഇച്ഛിച്ചു. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന എന്ന് പറഞ്ഞു. ദൈവം യോനയോട്, നീ ആവണക്ക് നിമിത്തം കോപിക്കുന്ന വിഹിതമോ എന്ന് ചോദിച്ചതിന് ഞാൻ മരണപര്യന്തം കോപിക്കുന്ന വിഹിതമെന്ന് പറഞ്ഞു. ഞാൻ മരിക്കുന്നിടം വരെ ഇങ്ങനെ കോപിച്ചുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. ഗോഡ് ഗിവ്സ് യു തേർഡ് ഓപ്പർച്യൂണിറ്റീസ് ഓൾസോ. എന്റെ ജീവിതത്തിൽ മൂന്നാമത്തെ സന്ദർഭവും തരുന്നവനാണ് ദൈവം. അതിന് യഹോവ, നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രി ഉണ്ടായി വരികയും ഒരു രാത്രി നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്ന ആവണേക്കിനെ കുറിച്ച് നിനക്ക് അയ്യോഭാവം തോന്നുന്നുവല്ലോ. എന്നാൽ വലങ്കയും ഇടങ്കയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 120,000 ചിൽവാനും മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോഭാവം തോന്നരുതോ എന്ന് ചോദിച്ചു. 4 അധ്യായങ്ങളെക്കുറിച്ച് പറഞ്ഞു. യോനയുടെ ജീവിതത്തിൽ 4 അനുഭവങ്ങൾ. യോൻ അണ്ടർഎസ്റ്റിമേറ്റഡ് ഗോഡ്. എന്നാൽ ദൈവം അവനെ കടന്നു പിടിച്ചു, അവനെ റിക്കൺസൈൽ ചെയ്തു. 2 അധ്യായത്തിൽ അവനെ ദൈവം റിക്കൺസൈൽ ചെയ്തു, ദൈവവുമായി നിരപ്പ് പ്രാപിച്ചു. 3 അധ്യായത്തിൽ ദൈവത്തോടെ നടക്കുവാൻ വേണ്ടി ദൈവം അവനെ ഉപയോഗിച്ചു. എന്നാൽ അതിന് അതിൽ നിലനിൽക്കുവാൻ കഴിഞ്ഞില്ല. അവന്റെ ജീവിതത്തിൽ ഡീപ് സീറ്റഡ് ആയിരുന്നതായ പ്രിജുഡിസ് അഗൈൻസ്റ്റ് നിനവൈറ്റ്സ്, അശൂരിയരോടുള്ളതായ പ്രിജുഡിസ് മുഖാന്തരം അവന് നിൽക്കുവാൻ കഴിയാതെ പട്ടണത്തിന് വെളിയിൽ വന്നു. 3-ാമതും 4-ാമതും ദൈവം അവനോട് സംസാരിച്ചു. എന്നാൽ ഹി വാസ് നോട്ട് റിക്കൺസൈൽഡ് ടു ഗോഡ്. റിക്കൺസൈൽ ചെയ്തായിട്ട് അവിടെ എഴുതിയിട്ടില്ല. യോനയുടെ പുസ്തകത്തിന് 5-ാമതൊരു അധ്യായം ഉണ്ടായിരുന്നുവെങ്കിൽ വാട്ട് ഡു ഹാവ് ബീൻ? ഇറ്റ്സ് നോട്ട് സെഡ് ദെയർ. യോന എന്ത് ചെയ്തു എന്നുള്ളത് പറഞ്ഞിട്ടില്ല. ദൈവം ഒരു ചോദ്യം ചോദിച്ചു, അവിടെ ഉണ്ട്, അധ്യായം തീർന്നു. മേ ബി ആമി അനുഭവത്തിൽ വാട്ട് വിൽ ബി യുവർ 5th chapter? നിങ്ങൾ ഈ 4-ാം അധ്യായത്തിലായിരിക്കുന്നെങ്കിൽ വാട്ട് വിൽ ബി യുവർ 5th chapter? യോനയുടെ 5-ാമതൊരു അധ്യായം ഉണ്ടെങ്കിൽ ഒന്നിൽ എഴുതാം, യോന തിരിച്ച് നിലവിലേക്ക് പോയി. ഈ കൺസോളിഡേറ്റഡ് റിവൈവൽ അവിടെ ഉണ്ടായ വലിയ ഉണർവിനെ കൺസോളിഡേറ്റ് ചെയ്ത് എന്ന് ഒരു പക്ഷെങ്കിൽ പറയാമായിരിക്കാം. അല്ല, 5-ാമതൊരു അധ്യായം ഇങ്ങനെ എഴുതാം, യോന അവിടെ തന്നെ ചാഠ്യം പിടിച്ച് ഇരുന്നു, ഒന്നും നടന്നില്ല. ചരിത്രം പറയുന്നത് നിനവയിൽ ഉണ്ടായ ഉണർവിനെ നിലനിന്നില്ല എന്നാണ്. ചില വർഷങ്ങൾക്കുള്ളിൽ അശൂർ നശിച്ചുപോയി, നിനവ നശിച്ചുപോയി. ഞാൻ വിചാരിക്കുന്നു യോന അനുസരിക്കാഞ്ഞത് കൊണ്ടാണ് നിനവ നശിച്ചു പോയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പൂർണ്ണഹിതം നിറവേറുന്നതിന് വേണ്ടി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാണ്ടൊക്കെ നാം കടംപെട്ടവരാണ്. ദൈവം 1-ാമതും 3-ാമതും നമ്മോട് സംസാരിക്കുന്നവനാണ്. അവൻ നമ്മോട് സംസാരിക്കുമ്പോൾ ദൈവഹിതത്തിനു വേണ്ടി മനസ്സിലാ മനസ്സോടെയല്ല, പൂർണ്ണ മനസ്സോടുകൂടെ ഉപയോഗിക്കപ്പെടേണ്ടതാണ്. വി ആർ ഓൺലി ചാനൽസ് ഓൺലി എന്നുള്ളത് മനസ്സിലായിക്കൊണ്ട് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുവാനുള്ള കോണം നാം കടംപെട്ടിരിക്കുന്നു. യോനെ ദൈവം ഉപയോഗിച്ചു എന്നാൽ അവനെ ഉപയോഗിച്ചതിനെ സസ്റ്റെയിൻ ചെയ്യുവാൻ യോനയ്ക്ക് കഴിഞ്ഞതായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നില്ല. ചരിത്രത്തിൻ്റെ രേഖകളുടെ വെളിച്ചത്തിലാണെങ്കിൽ 5-ാം അധ്യായം ഇങ്ങനെയായിരിക്കണം. യോന വീണ്ടും നിനവിക്കുള്ളിലേക്ക് പോയില്ല. അതിൻ്റെ ഫലമായി ചില വർഷങ്ങൾക്കുള്ളിൽ അവർക്കുണ്ടായ മാനസാന്തരം നിലനിൽക്കാതെ ദൈവം അവരെ നശിപ്പിക്കുവാനൊരു കോണം ഇടയായി എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഗോഡ് ഗിവ്സ് അസ് സെക്കൻഡ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് തേർഡ് ഓപ്പർച്യൂണിറ്റീസ്. അതിനെ നാം അംഗീകരിച്ച് ദൈവത്തിൻ്റെ ഹിതത്തിനു വേണ്ടി നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കണം. ദൈവത്തിന് സ്തോത്രം. നമുക്ക്